നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവയുടെ ഭാഗം ഇസ്രായേലിന് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് യഹൂദജാതിക്ക് പെസഹായും ചോരത്തൊലിയാലും ദൈവം വിടിച്ച് വേർതിരിച്ച തൻ്റെ ജനമായ യഹൂദന് ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും അവർക്ക് ദൈവം ചെയ്ത നന്മകൾക്കനുസരണമായ ദൈവത്തെ നന്മകൾ കൊണ്ടും അവരുടെ ജീവിതത്തിൻ്റെതായ എല്ലാ വശങ്ങളിലൂടെയും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിന് നൽകിയതായിരിക്കുന്ന 7 ഉത്സവങ്ങളിൽ നാലാമത്തെ ഉത്സവമായിരിക്കുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ എന്നുള്ളതായിരിക്കുന്ന ആ അല്ലെങ്കിൽ വാരോത്സവം, കായികനി പെരുന്നാൾ, ആഴ്ചകളുടെ പെരുന്നാൾ എന്ന് പറയപ്പെടുന്ന ആ പെന്തക്കോസ് എന്നുള്ളതായിരിക്കുന്ന ആ പെരുന്നാളിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പെന്തക്കോസ്ത് പെരുന്നാൾ നമുക്കറിയാം, ക്രിസ്തുവിൽ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠം വരെയുള്ളതായിരിക്കുന്ന പെസക, പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ, പിന്നെ ആദ്യഫലം കറ്റയുടെ പെരുന്നാൾ, വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ് പെരുന്നാൾ, ഈ 4 പെരുന്നാളുകളും ക്രിസ്തുവിൽ പൂർണ്ണമായി നിറവേറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പെസക അവർ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെതായിരിക്കുന്ന ചിത്രമായിട്ട് അല്ലെങ്കിൽ അതിന് ഓർമ്മയായിട്ട് അവരാഘോഷിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും സ്വർഗമഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവത്തിൻ്റെതായിരിക്കുന്ന സമയത്തിൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നതിനെ നമുക്ക് കാണിക്കുന്നു. കുരിന്തലേഖനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നല്ലോ, നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടത് ഘോഷിക്കുന്ന ജനത്തോടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അതാരാണ്? ക്രിസ്തുവ എന്ന് പറയുന്നു. അടുത്തത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ വരുന്ന കർത്താവായ യേശുവിൻ്റെ വിശുദ്ധ ജീവിതത്തെ, ഞാൻ കർത്താവ് പറഞ്ഞു ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പി. സ്തോത്രം. അപ്പൊ കർത്താവായ യേശുവിൻ്റെതായ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരിൽ, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും എന്ന് കർത്താവ് പരസ്യമായി ചോദിച്ചതായ സന്ദർഭങ്ങളിലും യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശത്രുവിനും അകന്ന ശത്രുവിന് പോലും ഒരു ദൂഷണവും തന്നിൽ കാണുവാൻ കഴിയാതെ വണ്ണം അത്രമാത്രം പരിപാവനമായിരുന്ന ജീവിതം നയിച്ച് മാതൃകയായി തന്ന ആ കർത്താവിൻ്റെ ജീവിതം അവിടെ നിറവേറുന്ന കാണുന്നു. പെസക ഒരു ദിവസത്തിൽ ഒരു സമയത്ത് മാത്രമാണ് നടക്കുന്നത്, പിന്നീട് അതിൻ്റെ ഓർമ്മയാണ് കൊണ്ടാടുന്നത്. എന്നാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ 7 ദിവസവും അനുദിന ജീവിതത്തിൽ അന്ത്യശ്വാസം വരെ അവനത് അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ആദിപലക്കറ്റയുടെ പെരുന്നാളും ഒറ്റ ദിനത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നടക്കുന്നുള്ളൂ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഒരിക്കൽ ജനിക്കുകയും ഒരിക്കൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സ്തോത്രം. അത് കർത്താവായ യേശുവിൽ നിറവേറി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന വിഷയം പെന്തക്കോസ്ത് പെരുന്നാൾ അല്ലെങ്കിൽ ആദിപലക്കറ്റ നീരാധനം ചെയ്തതിൻ്റെ 7 ശബത്തെണ്ണി അടുത്ത ആ 7-ാമത്തെ ശബത്തിൻ്റെ പിറ്റേ ദിവസം 50-ാമത്തെ ദിവസം മഹാപുരോഹിതൻ കറ്റ നീരാധനം ചെയ്യുന്നതായിരിക്കുന്ന സന്ദർഭം നമ്മൾ ചിന്തിച്ചല്ലോ. കയ്യാഫ മഹാപുരോഹിതൻ ആ ഞായറാഴ്ച രാവിലെ ആ നീരാധന കറ്റ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർപ്പിച്ചു, ആ മഹാപുരോഹിതൻ സാധൂക്യ പക്ഷത്തുള്ളവനായിരുന്നു. പരീശന്മാര് പുനരുദ്ധാനമുണ്ടെന്നും ദൂതന്മാരുണ്ടെന്നും ആത്മാവുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ സാധൂക്യരി ഇത് മൂന്നും വിശ്വസിക്കുന്നില്ല. ഇത് മൂന്നും വിശ്വസിക്കാത്ത പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ എന്ത് ചെയ്യുന്നത്, കറ്റ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. അപ്പൊ കറ്റ ഉയർത്തുകയും താഴ്ത്തുകയും നീരാധി ഈ ശുശ്രൂഷ കാണിക്കുന്നത് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അവന്റെ വരവെങ്കിൽ ക്രിസ്തുവിനുള്ളവർ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആ വിശ്വാസം ഇല്ലാതിരിക്കുന്ന വ്യക്തിയും എടുത്ത് നീരാധനം ചെയ്തു. ആ സമയത്ത് ആ കറ്റ മഹാപുരോഹിതൻ നിരാധനം ചെയ്യുമ്പോൾ അരിമത്തക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ അടക്കിയതായി യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസലോ, സ്തോത്രം. ആ സമയത്ത് യേശു കർത്താവ് മറിയോട് പറഞ്ഞ്, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, വിവരം ദുഃഖിച്ചും കരഞ്ഞും ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാരോട് പോയി അറിയിക്കാൻ പറഞ്ഞ മറിയ ദൂതുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക ദേശത്തേക്ക്. പ്രൈസലോ. അവൻ ഉയർത്തെഴുന്നേറ്റ കല്ലറയിലേക്ക് പത്രോസും യാക്കോബും യോഹന്നാനും ശിഷ്യന്മാരെല്ലാം കുനിഞ്ഞു നോക്കി അത്ഭുതം കൂറുവാണ്ടൊക്കെ വേണം. ഹല്ലേലൂയ. അവർ കല്ലറയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പുരോഹിതൻ കറ്റയുടെ, ഇന്നും ഇതുപോലെ തന്നെ അനേകരും സത്യത്തെ എന്തെന്നറിയായികയാൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദൈവം അവിടെതായിരിക്കുന്ന കണ്ണുകളെ കുരുടാക്കി സത്യം മനസ്സിലാക്കി ദൈവഭാഗത്തെ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ഇന്നും പിശാച് അമിക്കയറുകൾ വെച്ച് ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മമാർഗങ്ങളുടേതായ നുകം കഴുത്തിൽ വെച്ച് അമിക്കയറിൽ ബന്ധിച്ചിട്ടിരിക്കുക ജനത്തെ. ജനത്തെ ബന്ധിച്ചിട്ടിരിക്കുക എന്ന് മാത്രമല്ല, ജനത്തെ നയിക്കുന്നവരും വിശ്വാസമില്ലാതെ കൂദാശ കർമാദികൾ ദിനചര്യയിൽ ഇങ്ങനെ സ്കെഡ്യൂൾ അനുസരിച്ച് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരിക്കുന്ന ജനത്തിന്റെ നടുവിലേക്കാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം വാക്തത്വം ചെയ്ത പരിശുദ്ധാത്മാവിനെ തൻ്റെ ജനത്തിലേക്ക് അയക്കുന്നത്, ഭൂമിയിലേക്ക് അയക്കുന്നത്. പ്രൈസലോ, സ്തോത്രം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു വന്നു. ഒന്നാം മാസത്തിൽ ഈ മൂന്ന് ഉത്സവങ്ങൾ നടക്കുന്നു. പെസക, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യ പലക്കറ്റയുടെ പെരുന്നാൾ. മൂന്നാം മാസം 6-ാം തീയതിയാണ് പെന്തക്കോസ് പെരുന്നാൾ. സ്തോത്രം. ഇപ്പൊ പെന്തക്കോസ്ത് പെരുന്നാൾ അതിന് മുമ്പുള്ള മൂന്ന് ഉത്സവങ്ങളും അതിനു ശേഷം വരുന്ന കാഹളവിനി പെരുന്നാൾ, കൂട മഹാപാപരിഹാര പെരുന്നാൾ, കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്ന മൂന്ന് ഉത്സവങ്ങളും ഇതിൻ്റെ നടുവിൽ നിൽക്കുന്നതാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. സ്തോത്രം. ഈ മൂന്ന് പെരുന്നാളുകൾക്കും നടുവിൽ നിൽക്കുന്ന പെന്തക്കോസ് പെരുന്നാൾ, ഇതിൻ്റെ ഇടയിൽ ഒത്തിരി ഗ്യാപ്പുണ്ട്, ഇടയുണ്ട്. സ്തോത്രം. മൂന്നാം മാസം 6-ാം തീയതി പെന്തക്കോസ് പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 7-ാം മാസം 1-ാം തീയതിയാണ് അടുത്ത ഒരു പെരുന്നാൾ നടക്കുന്നത്. പെന്തക്കോസ്തിന്റെ അനുഭവം, പെന്തക്കോസ്തിന്റെ അനുഭവം അനുഭവിക്കുന്ന ജനവും, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരൻ അറിയപ്പെടുന്ന ജനവും. സ്തോത്രം. വേദപുസ്തകത്തിൽ ക്രിസ്ത്യാനികൾക്ക് പെന്തക്കോസ്തുകാർ എന്നൊരു പേര് പറയുന്നില്ല, പുതിയ നിയമത്തിലും ലേഖനങ്ങളിലെവിടെയും. സ്തോത്രം. ക്രിസ്ത്യാനികൾ, കർത്താവിനെ അനുഗമിച്ചവർക്ക് ക്രിസ്ത്യാനികൾ, ശിഷ്യന്മാർ എന്നൊക്കെയുള്ളതായിരിക്കുന്ന പേരാണ് ആ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് പെന്തക്കോസ്തിന്റെ അനുഭവം പ്രാപിച്ചതായിരിക്കുന്ന അവരായതുകൊണ്ട് അവരെ പെന്തക്കോസ്തുകാർ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൽ പെന്തക്കോസ്ത് എന്നുള്ള പദം തന്നെ കേവലം 3 പ്രാവശ്യമുള്ളൂ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ വായിച്ചു. സ്തോത്രം. ഇപ്പൊ പെന്തക്കോസ് പെരുന്നാൾ കഴിഞ്ഞുള്ളതായിരിക്കുന്ന പെരുന്നാളുകളും ഇതിന്റെ നടുവിൽ വ്യക്തമായി സ്വാതന്ത്ര്യമായി നിൽക്കുന്ന ഒന്നാണ് പെന്തക്കോസ് പെരുന്നാൾ. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എടുത്ത് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2:1-13. അപ്പൊ ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്നുള്ളതായിരിക്കുന്ന പദം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പെന്തക്കോസ്ത്? ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറയുന്ന ഏത് മുതൽ വന്നതാണ് ഈ പെന്തക്കോസ്ത് നാൾ നമ്മൾ ചിന്തിച്ചു. സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 50-ാമത്തെ ദിവസമാണ് സീനായ് പർവ്വതത്തിൽ വെച്ച് യഹോവ പ്രമാണം കൊടുത്തത്. അതിൽ പിന്നീട് അവർക്ക് അങ്ങനെ പ്രമാണം കൊടുത്തതായ ജനത്തോട് യഹോവ പറയുന്നത്, നിങ്ങൾ ദേശത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ വിളവെടുക്കുമ്പോൾ ആദ്യത്തെ കറ്റ കൊണ്ടുവരണം. അത് എന്നാണ്? പെസകായുടെ 50-ാമത്തെ ദിവസമാണ് ഈ ആദ്യപലക്കറ്റ കൊണ്ടുവരുന്നത്. 47 ശബത്തെണ്ണി, 7 ശനിയാഴ്ചകളെണ്ണി, 7-ാമത്തെ ശനിയാഴ്ച 49, അതിൻ്റെ പിറ്റേ ദിവസമാണ് കറ്റ നിരാധനം ചെയ്യേണ്ടത്. ഈ കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് 50-ാമത്തെ ദിവസം, സ്തോത്രം, കർത്താവായ യേശു ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. അടുത്തത് വായിച്ചാൽ അടുത്തത്, അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. സ്തോത്രം. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. സ്തോത്രം. അവർക്ക് കാണുവാനും കേൾക്കുവാനും അനുഭവിപ്പാനും ഉള്ളതായിരിക്കുന്ന ഒരു നല്ല അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. ആരാലും പറഞ്ഞ് വർണ്ണിക്കുവാനോ തീർക്കുവാനോ കഴിയാത്തതായ അനുഭവം. ഹോരേബിൻ്റെതായ കൊടുമുടിയിൽ, സീനായ് പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ സ്തോത്രം, യഹോവയായ ദൈവം ഇറങ്ങിയപ്പോൾ പാളയത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന, പാളയത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന പറഞ്ഞ ഏതാണ്ട് 10 മൈൽ ചുറ്റളവിലായിരിക്കുന്ന ജനം. സ്തോത്രം. അവർക്കെല്ലാവർക്കും കാണത്തക്ക വണ്ണം കാഹളനാദം, മേഘതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം ഇവയുടെ നടുവിലാണ് യഹോവയായ ദൈവം പർവ്വതത്തിൽ പ്രമാണവുമായിട്ട് ഇറങ്ങി വന്നത്. ആർക്കും കാണാതിരിക്കാൻ ഒരു രഹസ്യമായി വന്നതായ ഒരു ഒളിച്ചുവരവായിരുന്നില്ല അത്. എന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു ജനത്തോട് പറഞ്ഞതനുസരിച്ച് എല്ലാവരും കാണുക, അവനെ പരസ്യമായി കടന്നു പോകുന്ന എല്ലാവരും കാണത്തക്കവണ്ണം മോശ സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെട്ട് പാപികൾക്ക് വേണ്ടി മരിക്കേണ്ടതാകുന്നുവെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശുവിനെ രഹസ്യമായി പിടിച്ചു കൊല്ലുവാൻ അവർ ശ്രമിച്ചിട്ട് ദൈവത്തിന്റെ പ്രമാണത്തെ ലംഘിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. ആരും അറിയാതെ കൊല്ലുവാൻ, രഹസ്യമായി കൊല്ലുവാൻ, ശിക്ഷ വിധിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ വിസ്താരം നടക്കുന്നതിന് മുമ്പേ യേശുവിനെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു. പക്ഷെ യേശുവിനെ കൊല്ല, യേശു മരിക്കേണ്ടത് അങ്ങനെ ആയിരുന്നില്ല എന്ന് സ്വർഗത്തിലെ ദൈവം ജനിക്കുന്നതിന്, ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ കുറിച്ചു വെച്ചിരുന്നു. എന്റെ പുത്രനായിരിക്കുന്ന യേശു എങ്ങനെ മരിക്കണമെന്നുള്ളത് എല്ലാവരും കാണത്തക്ക വണ്ണം ഉയർത്തപ്പെട്ടവനായി അവന്റെ മരണവും ഉയർന്നതായിരുന്നു അല്ലേ. ഹേസലോ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ മരണവും ഉന്നതമായിരുന്നു. ആ ഉന്നതമായ മരണം കൈവരിച്ച വ്യക്തി അവനെയും പിതാവായും സ്വർഗത്തോളം അവനെ ഉയർത്തി. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് പറയുന്നതിൻ്റെയും കാരണം. സ്തോത്രം. വില കുറഞ്ഞതല്ല പൗലോസ് പറയും, മരിക്കുന്നത് എനിക്ക് ലാഭം. സ്തോത്രം. ഭൂമിയിലായിരിക്കുന്ന ലാഭമാണ്, എന്നാൽ അതിലേറെ ലാഭമാണ് മരിച്ച ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ വാഞ്ചിക്കുന്നു. സ്തോത്രം എന്ന് പൗലോസ് പറയുന്നതിൻ്റെതായിരിക്കുന്ന കാരണം. സ്തോത്രം. അപ്പോൾ വീട്, ആ കൂടിയിരുന്ന വീട് നിറച്ചു. അടുത്തത് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ആ നമുക്കറിയാം അഗ്നി ചൂട് കൊടുക്കുന്നതാണ്, അഗ്നി പ്രകാശിപ്പിക്കുന്നതാണ്, അഗ്നി മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതാണ്. മാലിന്യങ്ങൾ നശിക്കുന്നതോടൊപ്പം അതിനെ ശുദ്ധിയുള്ളതാക്കി തീർക്കും, മേത്തരമായതാക്കി തീർക്കും. ഇവിടെയും അന്ധകാരം നിറഞ്ഞ കൂരിരുട്ട് ജാതികളെയും ആ മൂടി, അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞതായ ലോകം, പ്രൈസലോ ഹല്ലേലൂയ, അവരുടെ നടുവിലേക്ക് ആ സത്യ വെളിച്ച പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ സത്യ വെളിച്ചമായി വന്ന ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ ന്യായവിധിക്ക് അർഹരായിരിക്കുന്ന ആ ജനത്തിന്റെ നടുവിലേക്ക്, ആ ലോകത്തിലേക്ക് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ വെളിച്ചമായിരിക്കാൻ ഇവിടെ കയച്ചു. സ്തോത്രം. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി. അപ്പോൾ അവരെ ശുദ്ധീകരിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. അവരെ വീണ്ടും മേത്തരമാക്കി തീർക്കുവാൻ, ഒന്നുകൂടെ ഈടുറ്റതായി മൂല്യമുള്ളതായി. ഹല്ലേലൂയ. അവരതായിരിക്കുന്ന അവരെ ശക്തിപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ. അവരിതുവരെ പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അതല്ലേ കർത്താവ് വാതുക്കൽ വന്ന് മുട്ടാതെ നേരെ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നേ. വാതുക്കൽ യേശു വന്ന് മുട്ടിയിരുന്നെങ്കിൽ അവർ തുറക്കത്തില്ലായിരുന്നു. കാരണം അവർ വിചാരിക്കും പീലാത്തോസിന്റെയോ കയ്യാഫാവിന്റെ ആൾക്കാർ ഞങ്ങളെയും പിടിച്ച് കൊല്ലാൻ വന്നിരിക്കാന്ന് വിചാരിച്ച് അവർ ആ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തുപോയി. അതുകൊണ്ടാണ് കർത്താവ് അവർ അങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഴയ മീൻ പിടുത്തത്തിന് വലയ്ക്ക് എടുത്തോണ്ട് മീൻ പിടിക്കാൻ പോകണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമെന്ന് യേശു അവർ നടുവിൽ വന്നു അല്ലേ. സ്തോത്രം. നടുവിൽ വന്ന് കുറച്ചു നേരം അവരുടെ വികാരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി യേശു അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അവർ വിചാരിച്ച് എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്ന് കഴിഞ്ഞ 3.5 വർഷം കൂടെ നടന്ന സംസാരം അല്ലേ. നമുക്കിപ്പം എത്ര ദൂരെ ഇരുന്നാലും ചിലപ്പം നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ ആളെ നമുക്കറിയാം, ആ ആളാ നമ്മുടെ മുമ്പിൽ വരുന്നില്ലേ. സ്തോത്രം. അന്നേരം തോമസ് അവരുടെ നടുവിലില്ലായിരുന്നു. തോമസ് വന്ന് പിന്നെയും യേശു അവരുടെ നടുവിൽ. വാതുക്കൽ മുട്ടിയിരുന്നവർ തുറക്കത്തില്ലായിരുന്നു. കാരണം നല്ലപോലെ അറിഞ്ഞിട്ട് പണ്ട് കുറേ കാലം കഴിഞ്ഞിട്ടും വാതുക്കൽ നിന്ന് മുട്ടുന്ന ആരും തുറക്കാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലേ, വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ സ്തോത്രം. ഈ രണ്ടുപേരുടെയും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും രണ്ടായിരുന്നു സ്തോത്രം. അപ്പൊ വീടെന്ത് ചെയ്തു? വീട് നിറച്ചു. അടുത്തത് ആ ആ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്തത് ഈ കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിവിധമായിരിക്കുന്ന വിമർശനങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്കും പരിശുദ്ധാത്മാ കടന്നു വന്നതിനെ കുറിച്ചും വിവിധമായിരിക്കുന്ന ചിന്താഗതികൾ ഭൂമിയിലുണ്ട് സ്തോത്രം. അതിൽ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെയാണ്. അവര് പറയുന്ന വാദങ്ങളിൽ ചിലത് എല്ലാവരുടെ മേലും വന്നു എന്ന് പറയുന്നത് കൂടിയിരുന്ന 120 പേരും അന്യഭാഷ സംസാരിച്ചില്ല. കാരണം പത്രോസ് എഴുന്നേറ്റ് നിന്നത് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന പ്രസംഗിച്ച് 119 പേരോട് കൂടെ നിന്നല്ലോ പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പൊ എല്ലാവരും ആത്മാവ് പ്രാപിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞു പറഞ്ഞേനെ 119 പേരോട് കൂടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു സ്തോത്രം. അവർ പറയുന്ന വാദത്തിൽ ഒന്നാണ് സ്തോത്രം. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്ന എല്ലാ ദൈവവും എന്തു പറയുന്നത് നമ്മൾ അങ്ങ് കണ്ണടുത്ത് അങ്ങ് വിശ്വസിക്കുക, അതതിന്റെ കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ വിസ്തരിക്ക് ന്യായം വിധിക്കാൻ നിർത്തുമ്പോൾ നമ്മൾ നീ എന്താ ചെയ്യും? നിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, അത് ഞാനങ്ങ് വിശ്വസിച്ചു. കർത്താവിന് ഒന്നും ചെയ്യാൻ ഉടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതാണ് ഒരു സ്മൃത്ന സഭയോട് ദൂത് പറയുമ്പോൾ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അല്ല, കർത്താവിനെ ജലത്തിൽ വിശ്വസിച്ചവൻ അല്ലെങ്കിൽ പാപത്തിൽ മരിക്കപ്പെട്ടവൻ പാപത്തിനു വേണ്ടി മരിച്ചു കഴിഞ്ഞ് വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ അതങ്ങ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അന്നേരം നോഹയുടെ പെട്ടകത്തിൽ അവര് നോഹയും കുടുംബം 8 പേര് രക്ഷ പ്രാപിച്ചു. അവരുടെ പിള്ളേരില്ലായിരുന്നു. ആ സേഫാനോസിന്റെ കുടുംബം അല്ലെങ്കിൽ ആ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം രക്ഷ പ്രാപിച്ചു. അവർ പിള്ളേരില്ലായിരുന്നു. ഇതെങ്ങനെ എഴുതാപ്പുറം നമ്മൾ വായിക്കാൻ പോകുന്നതന്നെ ഞാൻ ചോദിക്കുന്നത്. രണ്ടു പുറവും പ്രമാണം എഴുതിയത് കൊടുത്തിരിക്കുന്നുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പേജിന്റെ അകത്തും പുറത്തുമുണ്ട്. ആരും ഒന്നും എഴുതി ചേർക്കാതെ വന്ന പ്രമാണമുണ്ട്. എഴുതാപ്പുറം നമ്മൾ വായിച്ച് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കാര്യം മറന്നു പോകരുത് സ്തോത്രം. അങ്ങനെ ചോദിക്കുന്നവരുടെ വായ അടച്ചുകൊണ്ടാണല്ലോ നമ്മൾ നോഹയുടെ പെട്ടകം പിടിച്ചും പിടിച്ചല്ലോ. നോഹയുടെ പെട്ടകം ജലപ്രളയം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണല്ലോ ഹാം ശേം യാഫെത്തിന് പിള്ളേരുണ്ടായത്. സ്തോത്ര പെട്ടകത്തിൽ വെച്ചെങ്ങാണ് ഒരു കൊച്ചു ജനിച്ചു പോയിരുന്നെങ്കിൽ തീർന്നു നമ്മുടെ കാര്യം. സ്തോത്രം. അതൊക്കെ ദേഹത്തിന്റെ കാരാഗ്രഹ പ്രമാണിയുടെ വീടടക്കം ആനന്ദിച്ചു, ലുതിയായുടെ വീടടക്കം ആനന്ദിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവർ കേട്ടവരും ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് പരിഹാരമായി എന്ന് ആര് വിശ്വസിക്കുന്നു ആ വ്യക്തിയാണ്. അവിടെ ശിശുവെന്നോ വലിയവനെന്നോ അവിടെ വിശ്വാസമൊന്നുമില്ല. അത് വിശ്വസിക്കാൻ ആർക്ക് പ്രായമുണ്ടോ, ആര് മച്ചൂർ ആയിട്ടുണ്ടോ, ആർക്ക് പക്വത പ്രാപിച്ചിട്ടുണ്ടോ, ആ വ്യക്തി അവിടെ രക്ഷ പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എല്ലാവരുടെ മേലും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. വാക്യം 5. അന്ന് ആകാശത്തിൻ പെന്തക്കോസ് നാൾ വന്നപ്പോൾ അന്ന് ആകാശത്തിൻ കീഴുള്ള സകല ജാതികളിലും, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് അവിടെയാണ്, സകല ജാതികളും എന്ന് പറയുന്നത് സ്തോത്രം ആ നോഹയുടേതായിരിക്കുന്ന 3 പുത്രന്മാരിലൂടെയാണ് ലോകത്തിലുള്ള കാണുന്ന സകല ജാതികളുമായിരിക്കുന്നത്. സ്തോത്രം. ആദാം മുതലുള്ളതായിരിക്കുന്ന ഏതാണ്ട് 16 നൂറ്റാണ്ട് കാലം വരെയുള്ള നോഹയുടെ ജലപ്രളയം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉള്ളവരെല്ലാം ഈ നോഹയുടെ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ച 8 പേരൊഴികെയുള്ള മൂക്കിൽ ജീവശ്വാസമുള്ളതെല്ലാം വെള്ളത്തിൽ പെട്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതിന് തെളിവ് പറഞ്ഞുകൊണ്ട് വേദഭാഗം കൂടെ വായിക്കുക. ഈ ഭാഗം വായിച്ച് തീർത്താട്ടെ. ആ ഉണ്ടായിരുന്ന അടുത്തത് ഈ മുഴക്കമുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ദൂരെയായിരിക്കുന്നവർക്കും കേൾക്കത്തക്കവണ്ണമുള്ളതായിരിക്കുന്നതായിരിക്കുന്ന ശബ്ദം. ഈ മുഴക്കമുണ്ടായപ്പോൾ സ്തോത്രം, ദൂരെ നിന്ന് അവർ കേട്ടപ്പോൾ എന്നാ പറയുന്നേ? മുഴക്കം അല്ലേ? സ്തോത്രം. നമ്മൾ സ്കൂള്, പള്ളികള് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിന്റെ അടുത്തൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയും, എന്തോ പറയും, പൊതുവിലൊരു വാക്ക് നമ്മൾ പറയണ്ടാ, പിള്ളേരുടെ ബഹളം അല്ലേ, പിള്ളേരുടെ. ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയാം സ്തോത്രം, സ്കൂളിന്റെ ആ ബ്രീസ് വേ കൂടെയോ ഓൾ വേ കൂടെ വാക്കുകയിൽ കൂടെ ഒക്കെ നടക്കുമ്പോ ഭയങ്കര ശബ്ദമാണ്. അവരെന്നാ ചെയ്യുന്നേ? അവർ കെമിസ്ട്രി പഠിക്കുന്നു, മാത്തമാറ്റിക്സ് പഠിക്കുക, ആൾജിബ്ര, ഇംഗ്ലീഷ്, ഇതൊക്കെ അവർ പഠിക്കുക, പിള്ളേർ പഠിക്കുക, ടീച്ചർ അവർ പഠിപ്പിക്കുന്നു, പിള്ളേർ ചോദിക്കുന്നു, അവർ പഠിക്കുന്നു അല്ലേ. സ്തോത്രം. അപ്പൊ പുറത്തുനിന്ന് കേൾക്കുന്ന നമുക്ക് എന്നാ തോന്നും? ഒരു ബഹളം അല്ലേ. അത് തന്നെയാ ലോകവും പറയുന്നേ, പെന്തക്കോസ്തുകാർ ബഹളം ഉണ്ടാക്കുന്നവരാന്നാ പറയുന്നേ അല്ലേ. ടോണിച്ച പണ്ടങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു, പെന്തക്കോസ്തുകാര് ബഹളം ഉണ്ടാക്കുന്നവർ, ഇവർക്ക് എന്നെ പയ്യെ ഒന്ന് പാടിക്കൂടെ, പയ്യെ പ്രാർത്ഥിച്ചോളൂ, പയ്യെ പ്രാർത്ഥ ദൈവം കേൾക്കത്തില്ലേ. നമ്മൾ എന്നെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിന്റെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മുടെ കർത്താവ് അടുത്തല്ല. സ്വർഗാതി സ്വർഗ ആകാശത്ത് മണ്ഡലത്തിനും നക്ഷത്ര മണ്ഡലങ്ങൾക്കും അപ്പുറത്താണ്. അപ്പം ദൂരെ ഇരിക്കുന്ന ഒരാളെ കൊച്ച ഇങ്ങോട്ട് വരാൻ പറയാം, എത്രയും ഒച്ചയെ പറയാം, അത്രയും ഒച്ചയെ പറയാൾ കേൾക്കാൻ അല്ലേ. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ മൗനമായും ഹൃദയത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താ? കർത്താവ് അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത, പ്രാണവായു എത്രയും അടുത്താണ്, അതിനേക്കാളും അടുത്ത് നമ്മുടെ കർത്താവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ പുറത്തു നിൽക്കുന്നവർക്കൊരു ബഹളമാണ്, ശബ്ദമാണ്, മുഴക്കമാണെന്ന് കേട്ടതിന്റെ കാരണം അവരകത്ത് വന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. അവരടുത്ത് വന്നോണ്ടിരിക്കുന്നതോറും എന്ത് മനസ്സിലായി? ഈ മുഴക്കവും ശബ്ദവും ഒക്കെ അവർക്ക് ഭാഷയായിട്ട്, വാക്കുകളായിട്ട്, അവരതായിരിക്കുന്ന ഭാഷയിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഞാൻ നിങ്ങളും പുറത്തായിരുന്നപ്പോൾ മുഴക്കം പോലെ, ഒരു അമർഷം പോലെ, ഇതൊരു ഈർഷ്യ പോലെ അല്ലേ, അകത്ത് വന്നു കഴിഞ്ഞപ്പോഴോ? സ്തോത്രം. ദൈവത്തിന്റെ വൻകാര്യങ്ങൾ, ദൈവത്തോട് സംസാരിക്കുന്ന ആത്മീയ കാര്യങ്ങൾ, ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ദൈവോട് അരുളപ്പാടുകൾ കേൾക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, പാടുന്നു, ദൈവത്തിന് വിടിവിച്ചതിന് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു, അതൊക്കെ ഇവിടെ നടക്കുന്നേ. സ്തോത്രം. കർത്താവ് നമ്മെ അകത്തേക്ക് കൂട്ടി വരുത്തിയതായി, തന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് തന്നതിന്റെ ആത്മാവിനാൽ നമ്മെ ആ ഉന്നതമായിരിക്കുന്ന ആ വിളിയാൽ വിളിച്ചു വേർതിരിച്ച് അവന്റെ സന്നിധിയിലേക്ക് ചേർത്തടിപ്പിച്ച ദൈവകൃപയ്ക്കായി ഇന്ന് പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പദം വായിച്ചാട്ടെ. ആ വലിയ മുഴക്കമെന്ന് അവർ പറഞ്ഞു കേട്ട് നിന്നവര് എന്താണെന്നൊന്ന് ചെല്ലാം. മോശം ഉൾപ്പെടുപ്പിന്റെ അടുക്കലേക്ക് ചെന്നതുപോലെ അവന്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. വടി താഴെയിട്ട് സർപ്പമാക്കുന്ന ജനത്തിന്റെ നടുവിൽ വളർന്നവരാ മോശം. 40 വർഷം മുലകുടി മാറിയതായ പ്രായം മുതൽ 40 വയസ്സുവരെ മിസ്രയീമിൽ ഫറവോന്റെ പുത്രിയായിട്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നവനാണ്. സകല അഭ്യാസങ്ങളും മോശം പഠിച്ചു കഴിഞ്ഞു. സകല ഭാഷകളിലും വിദ്യയിലും നൈപുണ്യം പ്രാപിച്ചു കഴിഞ്ഞു. അതാണല്ലോ ഒരു മനുഷ്യനെ, ഒരു എബ്രഹീമിനെ ഒരു ഒറ്റ അടിക്ക് മണ്ണിൽ അടിച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞല്ലോ. ഇന്നത്തെ ബ്ലാക്ക് ബെൽറ്റോ റോസ് ബെൽറ്റോ അതിനേക്കാളൊക്കെ ടോപ്പായിരുന്നു മോശ അന്ന്. അതുകൊണ്ടാണല്ലോ ആ 40 വർഷ പിരീഡിലേക്ക് ഇസ്രായേൽ മക്കൾ അടുക്കലേക്ക് വിടാതെ 40 വർഷം ഇത്രോവിന്റെ ആടുകളെ മേച്ച് നടത്തി മോശയെ പക്വത പഠിപ്പിച്ചതിന് ശേഷമാണല്ലോ ജനത്തെ 600,000 കൈ കൊടുത്തത്. ഞാൻ ചിന്തിക്കരുത് ദൈവമേ, ഈ ആദ്യത്തെ 40 വർഷത്തെ സമയത്തായിരുന്നു ഇസ്രായേലിനെ മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ. സ്തോത്രം. ഒന്നും കോളറ് പിടിച്ച് പോകണ്ടായിരുന്നു, മോശ തന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടേനെ. അപ്പൊ ഈ 10 നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരാടുണ്ടെങ്കിൽ എന്തൊരു പാടെന്നറിയോ, അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ 10 എണ്ണം ഉണ്ടായാലും 1,000 ഉണ്ടായാലും ഇവിടെ എത്ര എണ്ണമാണ്? ഇരുപത് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള 6 ലക്ഷം ഭാര്യമാരെ കുട്ടികള് ഏതാണ്ട് 30-35 ലക്ഷത്തോളം വരുന്ന ജനം. ഒന്നോർത്ത് നോക്കി, സ്തോത്രം. അവർക്ക് വേണ്ടി മോശ നെടുവിൽ ദൈവസന്നിധി വീണ് കിടന്ന് കരയുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ മുഴക്കം കേട്ട് അടുത്തടുത്ത് വരുന്തോർക്കും അവർക്ക് എന്ത് മനസ്സിലായി വരുന്നു? ദൈവസന്നിധിയോട് നാം അടുക്കും തോറും നാം ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ആഴത്തിലേക്ക് ഇറങ്ങും തോറും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അത് മുട്ടോളമാകും, വീണ്ടും ഇറങ്ങുമ്പോൾ അത് അരയോളം, നരിയാണിയിൽ നിന്ന് മുട്ടോളമാകും, മുട്ടോളം അവിടെ നരയോളമാകും. അങ്ങനെ കടന്നു കഴിയുമ്പോൾ വെള്ളം പൊങ്ങും, പിന്നെ നമ്മുടെ കാൽ അവിടെ നിൽക്കത്തില്ല. അന്നേരം ആ ദൈവമക്കൾ എണീച്ച് ചാടുന്നതും നൃത്തം ചെയ്യുന്നതും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹോവ വിടുവിച്ച വിടുതലും നന്മയും ഓർത്തപ്പോൾ ആ പെട്ടകത്തിന്റെ മുമ്പിൽ ദാവീദിന്റെ കാൽ ഉറച്ചില്ല. ആ കാല് ചലിക്കുവാൻ തുടങ്ങിയപ്പോൾ അതാണ് മേഘള് കണ്ടത്, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. സ്തോത്രം. ആമേൻ. ദൈവമക്കളുടെ ആരാധനയിൽ ഹല്ലേലൂയ ഒരു ചൂടും ഒരു സ്പീഡും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി ഞാൻ പറഞ്ഞു? അപ്പൊ ദൈവമക്കളുടെ ആരാധനയിൽ എന്തുണ്ട്? മുട്ടയുടെ അനുഭവമല്ല, കോഴിക്കുഞ്ഞിന്റെ അനുഭവം ദൈവമക്കൾക്ക് വേണ്ടി. മുട്ട ഒന്ന് ജനിച്ചു, വീണ്ടും ജനിക്കുന്നതാണ് കോഴിക്കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ആദ്യത്തെ ജനനം കൊണ്ട് നമുക്ക് ഇരുന്ന് കേൾക്കാനേ ഒക്കത്തുള്ളൂ. സ്തോത്രം. ഹാലലിയ. രണ്ടാമത് ജനിച്ചു കഴിയുമ്പോൾ തുള്ളിയും ചാടിയും കൊണ്ടാ പിന്നെ പള്ളിയിലോട്ട് പോന്നെ. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. സ്തോത്രം. 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 രണ്ടാമത്തെ ജനനം കൂടെ കർത്താവുക്ക് തന്നതിനാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. സ്തോത്രം. ഒന്ന് ജനിച്ചവന് രണ്ട് മരണമുണ്ട്, എന്നാൽ രണ്ട് ജനിച്ചവന് ഒരു മരണമേ ഉള്ളൂ. മനസ്സിലായ പോയിന്റ്? സ്തോത്രം. രണ്ടാമത്തെ മരണത്തിന്മേൽ രണ്ട് ജനിച്ചവൻ്റെതായിരിക്കുന്ന ജീവിതത്തിൽ അവകാശമില്ലെന്ന് വേദപുസ്തകം ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ രണ്ട് ജനിച്ചവൻ ഒരു മരണത്തെ പേടിച്ചാൽ മതി, ശാരീരികമായിരിക്കുന്ന മരണത്തെ. കർത്താവ് പറഞ്ഞ ആത്മാവിനെയും ജീവനെ ശരീരത്തെയും കൊല്ലുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒരു ജനനമേ ജനിച്ചിട്ടുള്ളവർ ഇന്നത്തെ ക്ലാസ്സിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ രണ്ടാമത്തെ ജനനത്തിന്റെ പങ്കൂടെ വഹിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേര് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറി വാതിൽ നിന്ന് പുറത്തിറങ്ങാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രണ്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മരണത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല, നമ്മുടെ മരണത്തിന് മുമ്പാണ് കാഹളനാദം കേൾക്കുന്നതെങ്കിൽ ആ വേദനയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മൾ വായിച്ചത് അവർ താൻ താന്റെ ഭാഷയിൽ 7-ാമത്തെ വാക്യം സംസാരിക്കുന്ന കേട്ട് അമ്പരന്ന് പോയി എല്ലാവരും. ആ ഈ അവര് പറയുകയാണ്, അപ്പൊ നമ്മള് ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? നമ്മൾ വായിച്ചല്ലോ, ആകാശത്തിന്റെ കീഴിൽ നിന്നുള്ളതായിരിക്കുന്ന സകല മാനവജാതികളും സകല രാജ്യത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും നാളുകളത്തെ യാത്രകൾ കൊണ്ട് ഈ പെന്തക്കോസ്റ്റ് പെരുന്നാളിന് വേണ്ടി യെരുശലേമിൽ വന്ന് തമ്പടിച്ചിരിക്കുക. സ്തോത്രം. അവരത് കഴിഞ്ഞ് ഒരു 7 ദിവസം കൂടെ കഴിഞ്ഞൊക്കെ അവിടുന്ന് പോകത്തുള്ളൂ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അടുത്ത ഇനി ഉത്സവത്തിനും വരേണ്ട പെരുന്നാളിന് വരേണ്ട 7-ാമത്തെ മാസം 7-ാമത്തെ മാസം 1-ാം തീയതിയാണ്. 1-ാം തീയതി, 10-ാം തീയതി, 15-ാം തീയതി, ഇങ്ങനെയാണ് അടുത്ത 3 പെരുന്നാളുകൾ നടക്കുവാൻ പോകുന്നത്. അപ്പോൾ അതുവരെയുള്ളതായിരിക്കുന്ന സന്ദർഭങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം 84-ാം സങ്കീർത്തനം നമ്മളാണ് കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അതിനെ ജലാശയമാക്കി തീർക്കുന്നു എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അവർ ഈ പെന്തക്കോസ്റ്റ് പെരുന്നാളിന് അവരതായിരിക്കുന്ന ദേശങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോൾ തോടുകളും അരുവികളും ഒക്കെയും എന്ത് ചെയ്യുന്ന അറിയാമോ? വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഈ പെന്തക്കോസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞു പോകുന്ന സമയത്ത് അവർ തിരിച്ചു പോകുന്ന വഴികൾ, കടന്ന കടവുകൾ കടക്കുമ്പോൾ വെള്ളം നിറഞ്ഞിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മുൻമഴയുടെ പിന്മ മുൻമഴയുടെ കാലത്ത് യഹോവയുടെ അപേക്ഷിപ്പീൻ, അവൻ മിന്നൽ പിണരുകളെ അയക്കുമല്ലോ, അവൻ പിന്മഴയെയും നൽകുന്നവനാണ്. സ്തോത്രം. മുൻമഴയാൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന വിളവ് ലഭിച്ച ആ വിളവിന്റെ നന്മകൾ മലരുകളും കതിരുകളുമായി കറ്റകളുമായി ദൈവസ്ഥാനിൽ സന്തോഷിക്കുവാൻ വന്ന ജനം, സ്തോത്രം, അവർ തിരിച്ചു പോകുമ്പോഴത്തേക്കും പിന്മഴ അയച്ച് വിളവിനെ അതിന്റെ മണികളും അതിന്റെ കതിരുകളും അതിന്റെ വിത്തുകളൊക്കെയും പക്വമായി തീരത്തക്ക വണ്ണം, സ്തോത്രം, അവർ തിരിച്ചു പോകുമ്പോൾ വലിയ അനുഗ്രഹത്തോടെ കടന്നു പോകുന്നത്. ദൈവസന്നതിയിൽ കടന്നു വരുന്നതിനേക്കാൾ ഹല്ലേലൂയ സന്തോഷത്തോടെ ആയിരിക്കണം ഞാൻ നിങ്ങളും കടന്നു പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരാൾ മാറിയ അനുഭവം പോലെ, ഒരു നിറഞ്ഞതായ അനുഭവം പോലെ, വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് വേണ്ടി പകർച്ചയുമായി കടന്നു പോകുന്ന അനുഭവം പോലെ, സ്തോത്രം, ഹല്ലേലൂയ. വലിയ കൊള്ള കണ്ടുകിട്ടിയ ആനന്ദത്തോടെ വേണം നമ്മൾ കടന്നു പോകുവാൻ. അത് പ്രാപിക്കേണ്ട നമ്മൾ തന്നെ ദൈവമായിട്ട് പ്രാപിച്ചെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ വായിക്കും, വായിച്ചോട്ട് എട്ടാമത്തെ വാക്യം. പിന്നെ നാം ഓരോരുത്തൻ എങ്ങനെ, ഇവർ ഗലീലക്കാരാണ് ഞാൻ പറഞ്ഞല്ലോ, ഗലീലിൽ അവരുടേതായിരിക്കുന്ന മാതൃഭാഷ പോലും ആ ശുദ്ധി ആ ഭാഷാശുദ്ധി കൂടാതെ സംസാരിപ്പാൻ കഴിയാത്തവരാണ്. അതിനുപോലും പ്രാപ്തി ഇല്ലാത്തവര് നാം ഓരോരുത്തരും ജനിച്ചു വളർന്നതായിരിക്കും നമ്മുടേതായിരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്നു. സ്തോത്രം. അജ്ഞനെ ജ്ഞാനിയാക്കുന്ന ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വായിച്ചാട്ട്. ആ ഏതെല്ലാം ദേശത്തുനിന്ന് വന്നിരിക്കുന്നവരാണെന്ന് നോക്കണം. വായിച്ചു. അപ്പൊ ഗലീലക്കാരായിരിക്കുന്ന വിദ്യാഭ്യാസം വേണ്ടുവോളം ഇല്ലാതിരിക്കുന്ന ഇവർ, ഉന്നത വിദ്യാഭ്യാസവും സംസ്കാരവും പരിഷ്കാരമുള്ളതായിരിക്കുന്ന നമ്മുടേതായിരിക്കുന്ന ഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഏതാണ്ട് 14, 15, 16 രാജ്യക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്തോത്രം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളും. വെളി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നിട്ട് ജനസിസ് ചാപ്റ്റർ 25. ആ 12 പത്ത് പത്ത് ജനസിസ് ചാപ്റ്റർ 10. ജനസിസ് ചാപ്റ്റർ 10 1 മുതൽ 6 വരെ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. മതി. ഇനി അതിന്റെ 9 18 വാക്യം കൂടെ വായിച്ചു. പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഗയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫേത്തുമായിരുന്നു. അടുത്തത്. ആ അവരെ കൊണ്ടാ മതി, അവരെ കൊണ്ട് ഭൂമി ഒക്കെയും നിറഞ്ഞു. അപ്പൊ ഭൂമിയൊക്കെയും നിറയത്തക്കവണ്ണം ഇവരെ സ്വർഗത്തിലെ ദൈവം എവിടേക്ക് അയച്ചത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നിഴലും പൊരുളും എന്നുള്ള വിഷയമാണല്ലോ പഠിക്കുന്നത്. സ്തോത്രം. അപ്പൊ നോഹയുടെ ജലപ്രളയത്തിന് ശേഷം 11 നമ്മൾ വരുമ്പോൾ കനാന്റേതായിരിക്കുന്ന ഹാമിന്റെ വംശപരമ്പരയിൽ കനാന്റെ മകനായിരിക്കുന്ന നിമ്രോദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനിച്ചു 11 അപ്പോൾ അവൻ ദേശത്തിൽ വലിയ നായാട്ട് വീരനായി തീർന്നു. ആ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് എന്ത് പണിതത്? അവര് ബാബേൽ ടവർ പണിത്, ബാബേൽ ഗോപുരം പണിതത്. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നാം ഒരുമിച്ച് പാർക്കണം, നമ്മുടെ അപ്പച്ചന്മാരുടെ വിവരക്കേട് കൊണ്ട് സംഭവിച്ചതുപോലെ ഇനി നമുക്ക് പണ്ടത്തരം പറ്റരുത്. അതുകൊണ്ട് നോഗ പണിത പട്ടകത്തെക്കാളും വലിയതൊന്ന് പണിയണം. അതെങ്ങനെയായിരുന്നു? ആകാശത്തോളം എത്തുന്ന ഗോപുരം അല്ലേ? അത് അവർക്ക് പണി സാധിക്കുമായിരുന്നു, അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാ വേദവസ്ത്രം പറയുന്നത്. ഹല്ലേലൂയ, അവർക്ക് സാധിച്ചു വരുന്നു, അത് ചെയ്യും അവര്. അങ്ങനെയായിരുന്നപ്പോൾ യഹോവയായ ദൈവം എന്ത് ചെയ്തു? നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കുക. അന്ന് വരെ ഒരൊറ്റ ഭാഷ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ യഹോവയായ ദൈവം ആദമിനെയും മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമിയൊക്കെയും നിറയാനാ പറഞ്ഞത് അല്ലേ? സ്തോത്രം. നിമ്രോദിന്റെ നേതൃത്വത്തിൽ നിമ്രോദ് പറയുകയാണ്, എന്തേ നമ്മൾ ഭൂമിയിൽ എങ്ങ് നിറയേണ്ട ആവശ്യം, ഒരിടത്ത് തന്നെ കൂടിയിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ പ്രമാണത്തിന് വിപരീതമായിട്ട് ഏത് വലിയ വീരം പ്രവർത്തിച്ചാലും അതെല്ലാം നിഷ്ഫലമാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രമാണം എന്താ? ഭൂമിയിലൊക്കെ നിറയാന അല്ലേ? സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. സ്വർഗത്തിലെ ദൈവം ആ ഒലുമലയിൽ ഇരുന്നു കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോകാനാ പറഞ്ഞല്ലേ? അവരെന്നാ പറഞ്ഞു? ഇവിടെയാകുമ്പോ വലിയ പ്രശ്നമില്ല, യെരുശലേമിൽ തന്നെ നമുക്ക് കൂടിയിരിക്കാം. മനസ്സിലാക്കിയല്ലോ, പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു? 3000. യെരുശലേമിലെ രണ്ടാമത്തെ പ്രസംഗത്തിൽ 4000 ആയി. 3 പ്രസംഗങ്ങൾ, പത്രോസിന്റെ പ്രസംഗം 3-4 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. ആ 3-ാമത്തെ പ്രസംഗത്തിൽ 5000-ത്തോളമായി വർദ്ധിക്കുവാൻ തുടങ്ങി. എന്നിട്ടും അവർ യെരുശലേം വിട്ടുപോകുന്ന പരിപാടിയില്ല, ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരിക്കുകയാണ് അല്ലേ? സ്തോത്രം. നിമ്രോദിന്റെ നേതൃത്വത്തിൽ ബാബേൽ ഗോപുരം പണിത് ഒരുമിച്ച് കൂടിയിരിക്കാമെന്ന് തീരുമാനിച്ചതായ ജനത്തെ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിയെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്നവരതായിരിക്കുന്ന ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഭാഷയ്ക്ക് കലക്കമുണ്ടായില്ല, അവർക്ക് ഭാഷ മനസ്സിലാകുവാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. വീണ്ടും അവർ ചെറു പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവരിൽ ഒരുവനായിരിക്കുന്ന സ്തേഫാനോസിനെ പിടിച്ച് കല്ലെറിഞ്ഞു കൊന്നു. അവർക്ക് പീഡ വന്നു. റോമ ചക്രവർത്തിമാരെ അവരിടയിലേക്ക് സ്വർഗത്തിലെ ദൈവം കടന്തലന്തവണ്ണം അയച്ചു. സ്തോത്രം. എന്നിട്ടും നോക്കണ ഒരു കാര്യം, സ്തോത്രം, ചെതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും സുവിശേഷം പറഞ്ഞില്ലെന്ന് നമ്മൾ വായിക്കുന്നത്. കർത്താവ് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളെയും എന്ത് ചെയ്യാനാ പറഞ്ഞേ? സ്തോത്രം. അവരുടെ ദുരഭിമാനം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയേ. അവര് ചെതറിപ്പോയിട്ടും സ്തേഫാനോസിന്റെ പീഡയാ ചെതറിപ്പോയവർ, അവിടെവിടങ്ങളിൽ പോയവർ എന്ത് ചെയ്തു? യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും സുവിശേഷം പറഞ്ഞില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം വീണ്ടും, സ്തോത്രം, പ്രവർത്തനം കുറച്ചുകൂടെ വിപുലമായി കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ പത്രോസിന് ദർശനം കാണുന്നത്? എന്ത്? നോഹയുടെ പെട്ടകം നമ്മൾ പഠിച്ചപ്പോൾ ചിന്തിച്ചു, എന്താ കണ്ടത്? ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടിയിരിക്കുന്ന തുപ്പട്ടി പോലെ ഒരു വലിയതായിരിക്കുന്ന ഒരു ലെതർ സഞ്ചി ഇറങ്ങി വരുന്നു. അതിനകത്ത് പത്രോസ് നോക്കുമ്പോൾ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായിരിക്കുന്ന ജീവികളും ഇഴജാതികളും ജന്തുക്കളെല്ലാം അതിനകത്തുണ്ട്. പത്രോസിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, അറുത്ത് ഭക്ഷിക്കുക. പത്രോസ് വിശന്നിരിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്. അപ്പം പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ ഇതുവരെയും ശുദ്ധിയില്ലാത്തതൊന്നും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇതുവരെയും ഞാൻ യഹൂദനോടല്ലാതെ വേറെ ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ പ്രമാണം സകല ജാതികളോടും സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വീണ്ടും കർത്താവ് തീരുമാനിച്ചു. ഹല്ലേലൂയ. ആ ദൈവദാസന്മാരെ ശമര്യയിലേക്ക് അയച്ചു. സ്തോത്രം. ഫിലിപ്പോസ് അവിടെ ചെന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. യെരുശലേമിലുള്ളതായിരിക്കുന്ന അപ്പോസ്തലന്മാർ കാണുവാനും കേൾക്കുവാനും ചെന്നപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചെന്ന. അപ്പം ദൈവകൃപ കാണാനുണ്ടല്ലേ? ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. സ്തോത്രം. നമ്മുടെ ഇടയിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപ കടന്നു വരുന്നത് കാണുവാനുണ്ടായിരിക്കണം. പ്രൈസ്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെയും നിർത്തിയില്ല. വീണ്ടും സ്തോത്രം. സ്വർഗത്തിലെ ദൈവം കൊർന്നേല്യോസിനെ ദൈവം ഉപയോഗിക്കുന്നു. യഹൂദരിലെ ദൈവസഭയിലേക്ക് ആദ്യമായി കടന്നു വന്ന ഒരു ജാതിയാണ്, വിജാതീയനാണ് കൊർന്നേല്യോസും കുടുംബവും. സ്തോത്രം, ഹല്ലേലൂയ. ഭൂമിയിലെ ജാതികളിൽ മൊത്തത്തിൽ നോഹയുടെ പുത്രന്മാരിൽ കൂടെയാണ് സകല ആകാശ സകല ജാതികളും ഉണ്ടായത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അവിടെ ചിന്തിച്ച ആറാമത്തെ വാക്യം വായിച്ചാട്ടെ, Genesis 10:6. രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ, യാഫെത്തിന്റെ പുത്രന്മാർ ആ 2, 3, 4, 5 അധ്യായങ്ങൾ യാഫെത്തിന്റെ പുത്രന്മാരെ കുറിച്ചാണ്. ആറാമത്തെ വാക്യം, ഹാമിന്റെ പുത്രന്മാർ കൂശ്. ഈ കിങ് ജെയിംസ് വേഴ്സിനുള്ളവരൊന്ന് വായിച്ചത് 6 ഇല്ലേ? KJV എന്നെ വേണം അല്ലേ? അപ്പൊ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹാമിന്റെ പുത്രന്മാർ കൂശ് എന്നുള്ളത് എത്യോപ്യ. സ്തോത്രം. മിസ്രീം എന്നുള്ള ഈജിപ്ത്, പൂത്ത് ലിബിയ, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന സെന്റൻസ് ആണ്. അപ്പോൾ ഹാമിന്റെ പുത്രന്മാർ, അപ്പോൾ ഇവർ ചെന്ന് പാർത്തതായ സ്ഥലം ഹാമിന്റെ പുത്രന്മാർ കനാൻ. അപ്പൊ കനാൻ എന്ന് പറയുന്നവൻ ചെന്ന് പാർത്ത സ്ഥലത്തിന് അവരുടേതായിരിക്കുന്ന പേരാണ് അന്ന് ഇട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കനാൻ ദേശം എന്ന് നമുക്ക് അവിടെ പേര് കാണുവാൻ കഴിയുന്നത്. കനാന്റെ സന്തതി വരവ് പലസ്തീൻ നാടെന്ന് പറയുന്നത് പെലിസ്റ്റ്യർ, പിന്നീട് പെലിസ്റ്റ്യർ അവിടെയായി. പെലിസ്റ്റ്യ നാട് പലസ്തീൻ, വാഗ്ദത്ത നാട്. ദൈവം അബ്രഹാമിനോട് സന്തതിക്കും വാഗ്ദത്തം ചെയ്തുകൊണ്ട് ആ നാടിന് വാഗ്ദത്ത നാടെന്ന് പേരായി. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ചോദിച്ചാല് ഈ ജനസിസ് 10:1 ആ ദിനവൃത്താന്ത പുസ്തകങ്ങൾ ഫസ്റ്റ് കോർണിക്കിൾ 1 ആരംഭ ഭാഗവും നിങ്ങൾ അടുത്ത ആഴ്ച ഒന്ന് വായിച്ചു വരണം. അപ്പൊ നമുക്ക് അടുത്താഴ്ച ചിന്തിക്കുന്ന ആകാശത്തിൻ കീഴിലുള്ള സകല ജാതികളും. അപ്പൊ 1st century തന്നെ സ്വർഗത്തിലെ ദൈവം സകല ജാതികളിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള വചനത്തിന്റെ ഭാഗീയമായിരിക്കുന്ന നിവർത്തി 1st century തന്നെ കഴിഞ്ഞു. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ് അപ്പോസ്തലപ്രവൃത്തി 8:9-10 അധ്യായങ്ങൾ. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ സൗകര്യം പോലെ ഒന്ന് വായിച്ചു വന്നാൽ നന്നായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. 7 നമുക്ക് കാണാം, 8 നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസിന്റെ മാനസാന്തരം. സ്തോത്രം, ഹല്ലേലൂയ. എട്ടാം അധ്യായത്തിൽ ആ ഷണ്ണന്റേതാ, എത്യോപ്യക്കാരനായിരിക്കുന്ന ഷണ്ണന്റെ മാനസാന്തരം. 9 പൗലോസിന്റെ മാനസാന്തരം. 10 കൊർന്നേല്യോസിന്റെ മാനസാന്തരം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഷണ്ണൻ ഹാമിന്റെ പരമ്പരയിൽ കനാന്റേതായിരിക്കുന്ന മക്കളുടെ പരമ്പരയാണ് ഈ ഷണ്ണൻ എത്യോപ്യക്കാരൻ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ മുമ്പോട്ടുള്ള 3 നമ്മൾ വായിക്കുമ്പോൾ ആ 1st century തന്നെ ഈ ആകാശത്തിന് കീഴുള്ള ഈ 16 രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്നവർ ഈ 3 നോഹയുടെ പുത്രന്മാരുടെ വംശ പരമ്പരയുടെ പ്രതിനിധികളാണ്. സ്തോത്രം. എന്നാൽ അത് പൂർണ്ണമായി നിറവേറുവാൻ പോകുന്ന വിഷയങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലെ പാഠങ്ങൾ നമ്മൾ പഠിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഏസ്കൽ പ്രവചനത്തിലും സക്രിയ പ്രവചനത്തൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ അന്ന് സകല ജാതികളെയും ദ്വീപുകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്ന് എൻ്റെ ആത്മാവിനെ ഞാൻ അവരിൽ പകരും എന്നുള്ളതായിരിക്കുന്ന ആ ഭാഗം. സ്തോത്രം. നിറവേറുവാൻ പോകുന്ന സന്ദർഭം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ തൻ്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു തന്ന് കൃപകളും കൃപാവരങ്ങളും ദൈവമക്കൾ അനുഭവിക്കുമ്പോൾ, അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.